ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ஆத்மசப்தத்தின் விற்பத்தி பட்சத்தை காணிக்க வேண்டி நான் அடுத்து பரையிறது எந்த ஆத்மாவ் என்று பரையிறது, அதிக விற்பத்தி எங்கேயான, അതിന്റെ ശബ്ദാർത്ഥം എങ്ങനെ വിവേചിക്കാം, അതിനുവേണ്ടി അടുത്ത് പറയുന്നു. യച്ചാപ്നോതി യദാദത്തെ യച്ചാക്തി വിഷയാൻ ഇഹ യച്ചാസ്യ സന്തതോഭവ തസ്മാ ആത്മേതി കൃത്യതി. ഇത് പുരാണത്തിനും മറ്റുള്ളൊരു ശ്ലോകമാണ്. ലിംഗപുരാണത്തിനും മറ്റും ഈ ശ്ലോകമുള്ളതായി പറയപ്പെടുന്നു. ആത്മശബ്ദ വിത്പത്തി സ്മരണാ, ഇങ്ങനെയാണ് ആത്മശബ്ദത്തിന്റെ വിത്പത്തി സ്മരണാ സ്മൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആത്മശബ്ദത്തിന്റെ വിത്പത്തി ഇങ്ങനെയാണ്. ഇഹ യച്ച ആപ്നോതി, ഏതെന്നാണ് ആപ്നോതി വ്യാപിച്ചിരിക്കുന്നത്. യ ആപ്നോതി സ ആത്മാ, ഏതൊരുവനാണോ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് അവനാണ് ആത്മാവ്. യത് ആദത്തെ, യഹ സർവം ആദത്തെ, യതിനാണോ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ദശേന്ദ്രിയങ്ങളുടെയും സർവവിഷയങ്ങളെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ യഹ വിഷയാൻ അത്തി, വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷയങ്ങളെ അനുഭവിക്കുക, വിഷയങ്ങളിലൂടെ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് പറഞ്ഞത് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക, തന്നിമിത്തമായി സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതാണ് യഹ വിഷയാൻ അത്തി, ഭുജിച്ചുകൊണ്ടിരിക്കുന്നത്, സുഖദുഃഖ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യച്ഛാസ്യ സന്തതഭാവ, അസ്യ സന്തതഭാവ, സദ്ഭാവം, ഏതെന്തിന്റെയാണോ സദ്ഭാവം സർവത്ര ഉള്ളത്, സന്തതഭാവം, ഉണ്മ, സാതത്യം, ഏതെന്തിനാണോ ഉള്ളത് സർവത്ര, ഏതെന്തിന്റെ ഉണ്മയാണോ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്, സന്തതഭാവം, അസ്യ സന്തതഭാവ യസ്മാ, ഇതിന്റെ സന്തതഭാവം, സതത്വം, ഉണ്മ, സർവതാ ഉണ്ട്, അതുകൊണ്ടും തസ്മാ ആത്മേതി കീർത്തിയതി, ഇതിനെ ആത്മാ എന്ന് പറയപ്പെടുന്നു. ഏതിനെ, തന്നെ. തന്നെ എന്തുകൊണ്ട് ആത്മാവെന്ന് പറയുന്നു, താൻ ആത്മാവാണെന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു. താൻ സർവവ്യാപിയായിരിക്കുന്നു, താൻ വിഷയങ്ങളെ അറിയുന്നു, ആ അറിവിൽ നിന്നും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, തന്റെ ഉണ്മ സർവത്ര നിലനിൽക്കുന്നു, സദാ നിലനിൽക്കുന്നു. ഇക്കാരണം കൊണ്ടെല്ലാം തന്നെ ആത്മാ എന്ന് പറയുന്നു. ആത്മാ എന്ന് വിളിക്കുന്നത് തന്നെ തന്നെയാണ്, തന്റെ സ്വരൂപത്തെ തന്നെയാണ്. എന്നിങ്ങനെ ആത്മശബ്ദത്തിന്റെ വ്യുത്പത്തിയെ കുറിച്ച് ചിന്തിച്ചാലും ആത്മശബ്ദം പ്രത്യേകാത്മാവ് പ്രതീതി തന്നൽ വിഷയ വിപരീതമായിരിക്കുന്നതിൽ രൂഢമായിരിക്കുന്നു, വ്യുത്പന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാണ്. അപ്പോൾ വിഷയ വിപരീതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ആണ് ആത്മശബ്ദം ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടിവിടെ പ്രത്യേകാത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്നതിനെ, തന്റെ വാസ്തവ സ്വരൂപത്തെ കശ്ചിത് എന്നാണ്. ഏതോ ഒരുവൻ ഇതിനെ അറിഞ്ഞു, അറിയുന്നു എന്നാണ്. അപൂർവം ചിലർ ഇതിനെ അറിയുന്നു ആണ് തം പ്രത്യേകാത്മാനം. ആ പ്രത്യേകാത്മാവിനെ സ്വം സ്വഭാവം, സ്വം എന്ന് പറഞ്ഞ സ്വഭാവം, സ്വഭാവം എന്ന് പറഞ്ഞ സ്വരൂപം, സ്വസ്യഭാവം, തന്റെ ഭാവം, രൂപം, തന്റെ രൂപത്തെ, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രത്യേകാത്മാവിനെ ഐക്ഷത് ഐക്ഷത് അപശ്യത് എന്ന് പറഞ്ഞാൽ പശ്യതി ഇത്യർത്ഥ. ഛന്ദസ്സിലാണ്, അവിടെ കാലനിയമമില്ല. അതുകൊണ്ട് ഐക്ഷത് എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. ഏതോ ഒരുവൻ പണ്ട് കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല ഐക്ഷത്തിന്റെ അങ്ങിന്റെ രൂപമാണ് ഐക്ഷ ഐക്ഷതാം ഐക്ഷൻ. ഇവിടെ അതല്ല, അപശ്യത് എന്നുള്ള ലങ്ങിന്റെ അർത്ഥമല്ല ഇവിടെ വേണ്ടത്. മറിച്ച് പശ്യതി എന്നാണ്. അപശ്യതം എന്നുള്ള ഭൂതകാല വർത്തമാന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. പശ്യതി കശ്ചിത് പശ്യതി, അപൂർവം ചിലർ ഇതിനെ കാണുന്നു ഇത്യർത്ഥ എന്ന് ചെന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, മുമ്പ് കണ്ടിട്ടുമുണ്ട്, ഭാവിയിൽ കാണുകയും ചെയ്യും. ഈ അർത്ഥത്തിലാണ് പശ്യതി. ഭൂതകാല ക്രിയയല്ല അവിടെ പ്രയോഗിക്കേണ്ടത്, അപശ്യത എന്നുള്ള അർത്ഥമല്ല അവിടെ എടുക്കേണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ പ്രത്യേകാത്മാവിനെ തന്റെ സ്വരൂപത്തെ അപൂർവം ചിലർ കാണും എന്നർത്ഥം. ഛന്ദസ് കാല അനിയമ, ഛന്ദസ് വേദത്തിൽ കാലനിയമങ്ങളൊന്നുമില്ല. ലുങ് ലങ് തുടങ്ങിയ ഭൂതകാല ക്രിയകൾ അതൊന്നുകൂടെ ബാധകമല്ല, ഏത് പ്രയോഗിച്ചു കഴിഞ്ഞാലും വർത്തമാനാർത്ഥത്തെ എടുത്തോളാം. അതുകൊണ്ടിവിടെ പശ്യതി എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. കണ്ടു എന്ന് വെച്ചാൽ കാണുന്നു. അപൂർവം ചിലർ ഇതിനെ സാക്ഷാത്കരിക്കുന്നു. കഥം പശ്യതി ഇച്ഛതി, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നേരത്തെ പറഞ്ഞു കാണുന്നതിന് ചില പ്രതിബന്ധങ്ങളുണ്ട്, ആ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ കാണാൻ പറ്റുമോ? എങ്ങനെ കാണുന്നു? ആവൃത്ത ചക്ഷുഹു, ആവൃത്ത ചക്ഷുവായി അങ്ങനെ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ. ആവൃത്തം വ്യാവൃത്തം ചക്ഷു ശ്രോത്രാധികം ഇന്ദ്രിയജാതം അശേഷ വിഷയാൽ യസ്യസ ആവൃത്ത ചക്ഷുഹു പറയുന്നു. ആവൃത്ത ചക്ഷുഹു അതിനെ വ്യാഖ്യാനിക്കുന്നു. ആവൃത്തം എന്ന് പറഞ്ഞാൽ വ്യാവൃത്തം, പിൻവലിച്ചു എന്ത് ചക്ഷു എന്ന് പറഞ്ഞാൽ ശ്രോത്രാധികം ഇന്ദ്രിയജാതം സമ്പൂർണ്ണ ഇന്ദ്രിയത്തെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചു. ഇവിടെ അശേഷ വിഷയ സർവവിഷയങ്ങളിൽ നിന്നും, സർവവിഷയങ്ങളിൽ നിന്നും സർവ ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചത് ഇവൻ അത് ആവൃത്ത ചക്ഷു. അങ്ങനെ ആരാണോ പിൻവലിച്ചത് അവനാണ് ആവൃത്ത ചക്ഷു എന്ന് പറയുന്ന അങ്ങനെയുള്ളവനാണ്. അങ്ങനെ ആവൃത്ത ചക്ഷുവായിട്ടുള്ളവൻ അവൻ ഇതിനെ അറിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ അറിയുന്നു എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക എന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ശ്രുതി പറയുന്നു എന്നേ ഉള്ളൂ. ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കി, അങ്ങനെ മാത്രമേ ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇന്ദ്രിയങ്ങളുടെ സഹജമായ ബാഹ്യപ്രവൃത്തി എന്ന് പറയുന്നത് ആ ജീവനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മായാശക്തിയുടെ പ്രവർത്തനമാണ്. ഈശ്വരന്റെ സൃഷ്ടി തന്നെ ഉള്ളതാണത്. അതിൽ നിന്നാരാണോ ഇതിനെ അന്തർമുഖമാക്കുന്നത്, ആവൃത്ത ചക്ഷുവാകുന്നത്, സയവം സംസ്കൃത, അങ്ങനെ ഈ നേരത്തെ വന്ന പാപത്തിൽ നിന്നും സംസ്കരിക്കപ്പെടുന്നവൻ, ബഹിർമുഖങ്ങളായി നിരന്തരം പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ, ആ പാപങ്ങളിൽ നിന്നെല്ലാം മോചിതനായി, ആ പാപപ്രവൃത്തികളിൽ നിന്നും മോചിതനായി സംസ്കൃതനായി എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന്റെ മാലിന്യങ്ങളെല്ലാം പോയി ശുദ്ധനായി പ്രത്യേകാത്മാവനം പശ്യതി. അന്ധകരണ ശുദ്ധി നേടി, ചിത്തശുദ്ധി നേടി ഈ പ്രത്യേകാത്മാവിനെ കാണുന്നു. ഇതല്ലാതെ മറ്റൊരു വഴി ഇതിനില്ല എന്നാണ് അവൻ പറയുന്നത്. നഹി ബാഹ്യവിഷയാലോചനപരത്വം പ്രത്യേകാത്മ ഈക്ഷണം ചേകച്ച് സംഭവതി. ഒരുവന് ഒരേ സമയം ബാഹ്യവിഷയാലോചനപരത്വം, ബാഹ്യവിഷയ വ്യാപൃതി വ്യാപാരം, ബാഹ്യവിഷയ പ്രവൃത്തിയും പ്രത്യേകാത്മ ഈക്ഷണം പ്രത്യേകാത്മനിഷ്ഠയും ചേകച്ച് സംഭവതി. ഒരുവന് ഒരേ സമയം പറ്റത്തില്ല, കഴിയില്ല എന്നർത്ഥം. എന്നാ ഒരാൾ പറയുകയാണ് ഞാൻ ബാഹ്യവിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു, അതേസമയം മറിച്ച് അന്തർമുഖനുമാണോ എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. ബഹിർമുഖൻ ഒരിക്കലും അന്തർമുഖൻ അല്ല, അന്തർമുഖനും ബഹിർമുഖനാകാനും കഴിയത്തില്ല എന്നാണ് പറയുന്നത്. അവിടെ ബാഹ്യവിഷയാലോചനപരത്വവും പ്രത്യേകാത്മ ഈക്ഷണവും പ്രത്യേകാത്മ സാക്ഷാത്കാരം ഇത് രണ്ടും ഏകസ്യ എന്ന സംഭവതി വരുവൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ഇത് സാധനാപരമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബഹിർമുഖങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിച്ച് അതിൽ നിന്നും വേണ്ടത്ര വാസനകളെല്ലാം നിരന്തരം സമ്പാദിച്ചുകൊണ്ടിരിക്കെ ഇവൻ അന്തർമുഖനായി ആത്മീയ സാധന അനുഷ്ഠിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് അബദ്ധമാണ്, അത് സാധ്യമല്ല. ആത്മീയ സാധനയ്ക്ക് അന്തർമുഖനായാലേ പറ്റൂ, ബഹിർമുഖമായി പ്രവർത്തിക്കുന്നവനത് സാധ്യമല്ലാതെന്ന് പറയുന്നു. എന്താണ് ബാഹ്യ വിഷയ ആലോചന വരുത്ത് വിഷയ വ്യാപാരം പ്രത്യേക നയിക്ഷണം പ്രത്യേകാത്മ ബോധവും ഏകസ്യെന്ന സംഭവം ഒരുത്തിന് ഒരേ കാലം സംഭവിക്കത്തില്ല. ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗമാണ് ഇത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് രണ്ടു മാർഗത്തെ തിരിച്ചതും സർവകർമ്മ സന്യാസം എന്നിങ്ങനെ നിവൃത്തി മാർഗത്തെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത്. ജ്ഞാന കർമ്മങ്ങൾ നമ്മുടെ വ്യത്യാസത്തെയെല്ലാം നിർണയിച്ചിരിക്കുന്നത് ഈ രണ്ട് തത്വങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് രണ്ടും ഒരേ സമയം ഒരാൾക്ക് സാധ്യമല്ല എന്നർക്ക് ഒരു സാധകന് ഒരിക്കുന്നു. ഒന്നേ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, രണ്ടിനൊന്നേ സംഭവിക്കും, രണ്ടും കൂടി സംഭവിക്കത്തില്ല. ഇക്കാര്യത്തിൽ ആചാര്യസ്വാമികൾ വളരെ വാശിയ നിർബന്ധപൂർവ്വം ഇത് അവസരം കിട്ടുന്നിടത്തെല്ലാം സ്ഥാപിക്കും. രണ്ടും കൂടി ഒരാൾക്ക് സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആവൃത്ത ചക്ഷുഹു അങ്ങനെ വെറുതെ പറയുന്നതല്ല, ശ്രുതിയെന്ന് പറഞ്ഞിരിക്കുന്നു. വിഷയങ്ങൾ ബഹിർമുഖങ്ങളാണെന്ന് ആദ്യം പറഞ്ഞു, അത് ജീവന്റെ സംസാരാവസ്ഥയെ സൂചിപ്പിച്ചു. അടുത്തു പറയുന്നു ആവൃത്ത ചക്ഷുവായി ഒരുവൻ ഇതിനെ കാണുന്നു, ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അങ്ങനെ തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ഇങ്ങനെ ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കേ തന്നെ ഒരുവൻ ആത്മാവിനെ അന്വേഷിച്ചു, ഒരിക്കലും അന്തർമുഖനാകാതെ ആത്മാവിനെ കണ്ടെത്തി എന്നൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. അതൊരിക്കലും സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്, അവിടെ പറഞ്ഞ ഇവൻ സംസ്കൃത, ഇവിടെ സംസ്കാരം വേണം. അന്ധകരണത്തിന് ആ സംസ്കാരത്തെ ആർജിക്കാതെ ഒരിക്കലും അത് സാധ്യമല്ല. ബഹുർമുഖമായി പ്രവർത്തിക്കുന്നതിന് എന്തുകൊണ്ട് പറയുന്നത്, ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മായാശക്തിയാണ് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത്. ആ മായയിൽ നിന്ന് മോചിതനാകാതെ ഒരുവൻ എങ്ങനെ ആത്മാവിനെ കണ്ടെത്തും, അതൊരിക്കലും സാധ്യമേ അല്ല. ഇത് രണ്ടും കൂടി ഒരേ സമയം ഒരാൾ നടത്തുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്. ഞാൻ ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം ഞാൻ ആത്മീയമായ സാധനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന് രണ്ടിനും ഒന്നേ നടക്കുന്നുള്ളൂ, രണ്ടും കൂടി നടക്കത്തില്ല എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. കിമർത്ഥം പുനരിദ്ധം മഹതാപ്രയാസീന സ്വഭാവ പ്രവൃത്തി നിരോധം കൃത്വ ധീര പ്രത്യേകാത്മാനം പശ്ചരി ഇതിച്ചത് പറയുന്നു. കിമർത്ഥം, എന്തിനു വേണ്ടിയാണ് പുനരിദ്ധം ഇങ്ങനെ മഹതാപ്രയാസേന വലിയ ആയാസത്തോടുകൂടി കഠിനമായി പ്രയത്നിച്ച് സ്വഭാവ പ്രവൃത്തി നിരോധം കൃത്വ, സ്വാഭാവികമായ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവർത്തനങ്ങളെയെല്ലാം നിരോധം കൃത്വ തടഞ്ഞിട്ട് ധീര വിവേകി പ്രത്യേകാത്മാനം പശ്ചരി ഈ പ്രത്യേകാത്മാവിനെ എന്തിനു സാക്ഷാത്കരിക്കുന്നു എന്ന ഇത്രയും ആയാസമുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടൊരുവൻ എന്ത് നേടാൻ ഇത്തിച്ചതി. അതിന് സമാധാനം പറയുന്നു, അമൃതത്വം അമരണധർമ്മത്വം നിത്യസ്വഭാവതാം ഇച്ഛൻ ആത്മനഹ പറയുന്നു. ആത്മനഹ തന്റെ അമൃതത്വത്തെ മോക്ഷത്തെ അമരണധർമ്മത്വം പ്രതിക്ഷണം അവൻ ഈ സംസാര ബന്ധനത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിക്ഷണം അങ്ങനെയുള്ള ആ മരണധർമ്മത്വത്തെ വിട്ട് അമരണധർമ്മത്വത്തെ നിത്യസ്വാതന്ത്ര്യത്തെ മോക്ഷത്തെ അതെങ്ങനെയുള്ളതാണ് വാസ്തവത്തിൽ നിത്യസ്വഭാവതാണ്, അതിന്റെ നിത്യമായിരിക്കുന്ന ഒരിക്കലും മാറാതിരിക്കുന്നതിന്റെ സ്വഭാവമാണ് അമരണധർമ്മത്വം അമൃതത്വം. അത് ഇച്ഛിച്ചുകൊണ്ടാണ് ആത്മനഹ തന്റെ അതിനെ ഇച്ഛിച്ചുകൊണ്ടാണ് ഒരുവൻ ആവൃത്ത ചക്ഷുവായി തീരുന്നത്. ആണ് ആവൃത്ത ചക്ഷുവും അമൃതത്വം ഇച്ഛൻ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്ന ഒരുവൻ ആവൃത്ത ചക്ഷുവായി ഇന്ദ്രിയങ്ങളെയെല്ലാം ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സഹജമായി അങ്ങനെ ബാഹ്യവിഷയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി പ്രത്യേകാത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ഐക്ഷ കാണുന്നു എന്നാണ്. അങ്ങനെ കാണുന്നു. അപ്പൊ ഇവിടെ ഇന്ദ്രിയ സംയമനം, ഇന്ദ്രിയ നിയന്ത്രണം, അന്തർമുഖത, ഇത് ആത്മസാക്ഷാത്കാരത്തിന് കൂടിയേത്തീരും എന്നുള്ള കാര്യത്തെ ശ്രുതി വളരെ വ്യക്തമായി നിർദ്ദേശിക്കുകയാണ്. അതാണ് ഈ മന്ത്രത്തിൽ. അത് വായിക്കാം. പരാഞ്ചി ഖാനീ വ്യതണ സ്വയംഭൂ തസ്മാത് പരാം പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷൻ ആവൃത്ത ചക്ഷോ അമൃതത്വമിച്ഛൻ. സ്വയംഭൂഹു, സ്വയംഭൂവായ പരമാത്മാവ് ആ മന്ത്രത്തിൽ നോക്കിയ എന്റെ അർത്ഥം പറയാം. ഖാനി, ഇന്ദ്രിയങ്ങളെ പരാഞ്ചി ബഹിർമുഖങ്ങളാക്കി വ്യതണം സൃഷ്ടിച്ചു. തസ്മാ, അതുകൊണ്ട് പരാങ് ബാഹ്യവിഷയങ്ങളെ പശ്യതി അറിയുന്നു. അന്തരാത്മൻ, അന്തരാത്മാവിനെ ന പശ്യതി അറിയുന്നില്ല. കശ്ചിത് അപൂർവം ധീര വിവേകി അമൃതത്വം ഇച്ഛൻ, അമൃതത്വത്തെ ഇച്ഛിക്കുന്നവനായി ആവൃത്ത ചക്ഷു, ആവൃത്ത ചക്ഷുവായി ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കി പ്രത്യേകാത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ഐക്ഷ സാക്ഷാത്കരിക്കുന്നു. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഇവിടെ അമൃതത്വം മോക്ഷം, അത് ഇവിടെ പറഞ്ഞല്ലോ പ്രത്യേകാത്മാന ഐക്ഷം, പ്രത്യേകാത്മ സാക്ഷാത്കാരം, അതുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രത്യേകാത്മ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ മോക്ഷം സിദ്ധിക്കത്തുള്ളൂ. മോക്ഷത്തിന് കാരണം സാക്ഷാത്കാരം, സാക്ഷാത്കാരത്തിന്റെ ഫലമായി മോക്ഷം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളുടെയും ചരമലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രത്യേകാത്മ സാക്ഷാത്കാരമാണ്. ഇവിടെ സാക്ഷാത്കാരം, അതാണ് എല്ലാ സാധനങ്ങളുടെയും പരമമായ ലക്ഷ്യം. സാക്ഷാത്കാരം എന്ന് പറയുന്നത് അപരോക്ഷ ജ്ഞാനമാണ്. അതിനുള്ള സാക്ഷാത്കാരം എന്ന് പറയും അഹം ബ്രഹ്മാസ്മി എന്നുള്ള അപരോക്ഷ സാക്ഷാത്കാരം, അപരോക്ഷ ജ്ഞാനം. ഈ അപരോക്ഷ സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളാണ് ബാക്കിയെല്ലാം, ബാക്കിയുള്ള എല്ലാ ജപതപങ്ങളും എല്ലാം ഈ സാക്ഷാത്കാരം അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ശ്രവണ മനന നിധ്യാസനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ. ആ ശ്രവണ മനന നിധ്യാസനങ്ങളും നിഷ്ഠ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്നെല്ലാം പറയും. സാധന ചതുഷ്ടയ സമ്പന്നന് മാത്രമേ ശ്രവണ മനന നിധ്യാസനങ്ങളിൽ നിഷ്ഠയുണ്ടാകത്തുള്ളൂ. സാധന ചതുഷ്ടയ സമ്പന്നനായി ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനാണ് നിവൃത്തൻ എന്ന് പറയുന്നു. അവനാണ് ഇവിടെ സന്യാസി എന്നും പറയുന്നു. ഇതെല്ലാം അദ്വൈത മതമനുസരിച്ചിട്ടാണ്. സന്യസിച്ചവൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുവനെ ഉദ്ദേശിച്ചിട്ടാണ്. അവൻ സാധന ചതുഷ്ടയ സമ്പന്നനായി ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുവിന് മാത്രമേ ആവൃത്ത ചക്ഷു, ഇവിടെ പറയുന്ന ആവൃത്ത ചക്ഷുവാകാൻ കഴിയത്തുള്ളൂ. ഇതെല്ലാം ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. ബഹിർമുഖനാകാതിരിക്കാൻ കഴിയത്തുള്ളൂ. അതായത് ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സമാധിനിഷ്ഠയും പ്രപഞ്ച വിസ്മരണത്തോടുകൂടി ഇരിക്കുകയാണോ അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നുള്ള സംശയമുണ്ടാകും. അതുകൊണ്ടാണ് അത് ഞാൻ വിശദീകരിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഭാഗങ്ങളിലും വിശദീകരിക്കത്തില്ല ഭാഷ്യത്തിൽ. അപ്പൊ അങ്ങനെ രക്ഷമായിരിക്കുമ്പോൾ വൃത്തി നിരോധത്തിലൂടെ സമാധിനിഷ്ഠയിൽ പ്രപഞ്ച വിസ്മരണത്തിൽ ഇരിക്കുന്നതല്ല ഇവിടെ സാധനാമാർഗമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വിരോധമില്ല. പക്ഷെ ഇവിടെ നിർദ്ദേശിക്കുന്ന സാധനാമാർഗം അതല്ല. ഇവിടെ നിർദ്ദേശിക്കുന്നത് അന്തർമുഖത എന്ന് പറയുന്നത് ആത്മചിന്തനം, അത് തന്നെ മനസ്സിന്റെ അന്തർമുഖമായ വൃത്തിയാണ്. ബന്ധന ശേഷിയുള്ള നിഷിദ്ധ കാമ്യ കർമ്മങ്ങളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് അത്തരം കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി ശ്രവണമനന സാധനങ്ങളും ഒഴുകിയിരിക്കുക. അതിനും ശേഷിയില്ലാത്തവന് നിഷ്കാമകർമാനുഷ്ഠാനത്തിൽ ജപസ്വാധ്യായ കാര്യങ്ങളിലെല്ലാം ഒഴുകിയിരിക്കുന്നതെല്ലാം ഇവിടെ പറയുന്ന ആവർത്ത രക്ഷിത്വം ഇതെല്ലാം അതിൽ പെടുന്നു. അപ്പോൾ സാധനാപരമായ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഇവിടെ പറയുന്ന ആവർത്ത രക്ഷം ആകുന്നു. പക്ഷെ അവിടെയും സാധനയെ വിസ്മരിച്ച് ബാഹ്യപ്രവൃത്തിയിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ മുഴുകിക്കഴിഞ്ഞാൽ വീണ്ടും ബഹിർമുഖനാവും. അപ്പോൾ ആദ്യം മായാധീനമായ ആദ്യം പറഞ്ഞ വെതൃക് എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിച്ചേരും. അത് ഹിംസാത്മകമാണ് എന്ന് പറഞ്ഞാൽ ജീവനെ ഹിംസിക്കുന്ന അവസ്ഥയാണ്. സാധാരണ ജീവന്മാർ നിരന്തരം ജീവന് ഹിംസിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കർത്തൃത്വം ഈശ്വരന് കൊടുത്ത എന്തുകൊണ്ട്? കാരണം സർവവും ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം. അവ ഇവിടെ നല്ലത് നടന്നാലും ചീത്ത നടന്നാലും അതിന് ഈശ്വരനുമുണ്ടൊരു ഉത്തരവാദിത്വം. അതുകൊണ്ട് പറഞ്ഞു ഈശ്വരൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഈശ്വരൻ നേരിട്ടൊന്നും ചെയ്യുന്നില്ല, മറിച്ച് ഈശ്വരന്റെ മായ അത് ചെയ്യുന്നു. അപ്പൊ അതിന്റെ തിന്മയുടെ എല്ലാ ഉത്തരവാദിത്വം മായയ്ക്കാണ്, ഈശ്വരനല്ല. അപ്പൊ മായയിലൂടെ ഈശ്വരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മായ ജീവനെ നിരന്തരം ഹിംസിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈശ്വരൻ അങ്ങനെ ഹിംസിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ബാഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ആ അന്തർമുഖമായ പ്രവൃത്തി എന്ന് പറയുന്നത് സാധനയുടെ ഏത് ഘട്ടത്തിലും ആകാം. സാധന ചതുഷ്ടയ സമ്പത്തി നേടുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉപകരിക്കുന്നു എന്നാണ് അദ്വൈത വശം അനുസരിച്ച്. അതായത് ശ്രവണ മനന നിധ്യാസനങ്ങൾ അല്ലാതെയുള്ള സാധനം ഒരാൾ അനുഷ്ഠിക്കുന്നിരിക്കട്ടെ, ഒരാൾക്ക് ശരിയായ ശാസ്ത്രബോധവും ശാസ്ത്രീയ സംസ്കാരം അയാളുടെ അന്ധകരണത്തിലില്ല. അയാൾ വേദം പഠിച്ചിട്ടില്ല, മഹാവാക്യം ശ്രവിച്ചിട്ടില്ല, ഉപനിഷത്ത് ഒന്നും അധ്യയനം ചെയ്തിട്ടില്ല, സ്വാധ്യായമൊന്നും അനുഷ്ഠിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരും അങ്ങനെയുള്ള ഒരാളും എന്തെങ്കിലും സാധനം അനുഷ്ഠിക്കുന്നുണ്ട്, ഗുരു ഉപദേശിച്ച് എന്ന മന്ത്രം ജപിക്കുന്നു, മറ്റൊന്നും അയാൾ ചിന്തിക്കുന്നില്ല, അത് ഒരു ഏകാഗ്രമായ തപസ്സായി അനുഷ്ഠിക്കുന്നു. അപ്പോൾ അചരിസ്വാമികളുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധനയുടെ ഫലം എന്ന് പറയുന്നത് അയാൾക്ക് ഈ പറയുന്ന സാധന ചതുഷ്ടയ സമ്പത്തി വരുന്നു. അയാൾ സ്വാഭാവികമായിട്ടും ശ്രവണ മനന പ്രക്രിയയിലൂടെ കടന്നുപോയി ജ്ഞാനം നേടി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലായാലും ശരി, അവിടെ അന്തർമുഖത ആവശ്യമാണ്. ബഹിർമുഖത ഒരിക്കലും ആത്മീയ പുരോഗതിക്ക് സഹായിക്കത്തില്ല എന്നാണ് ഈ ശ്രുതിയുടെ വ്യാഖ്യാനത്തിൽ പല ഭാഗങ്ങളിലും ആചാര്യസ്വാമികൾ പറയുന്നു. അതുകൊണ്ട് ഈ മന്ത്രം വളരെ പ്രാധാന്യമുള്ളതാണ്. സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ആവൃത്ത ചക്ഷ അമൃതത്വം ഇച്ഛൻ. മോക്ഷത്തെ ഇച്ഛിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ സാധനയിൽ ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് കാലദേശങ്ങളെല്ലാം അനുകൂലമായിരുന്നാൽ നന്ന്, പുരോഗതി എളുപ്പമാവും. അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് വിട്ട് ആൾക്കാർ ആശ്രമങ്ങളിലും ഹിമാലയത്തിനും എല്ലാം പോകുന്നു. പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ സംസാരത്തിന് വ്യത്യാസമൊന്നുമില്ല, സംസാരം എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമില്ല, അത് എവിടെ ചെന്നാലും ബഹിർമുഖമായിരിക്കും. അതിനെല്ലാം ഒരുവൻ ഈശ്വര അനുഗ്രഹം കൊണ്ട് ശാസ്ത്രത്തിൽ ഈ പറയുന്ന രീതിയിൽ, ശ്രുതി പറയുന്ന രീതിയിൽ അതിനെല്ലാം നിയന്ത്രിക്കാനും ഒതുക്കാനും കഴിഞ്ഞാൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ മന്ത്രം നമ്മെ ബോധിപ്പിക്കുന്നു. അപ്പൊ ഇത്തരം സാധനങ്ങളിൽ കൂടെ അല്ലാതെ ഒരുവന് ലക്ഷ്യത്തിലെത്താൻ വരെ കുറുക്കു വഴികളൊന്നുമില്ല. ഇതിലൂടെയെല്ലാം കടന്നുപോയേ പറ്റൂ. കാരണം ഇത് ഈശ്വരന്റെ സൃഷ്ടിയിൽ തന്നെയുള്ള തടസ്സങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ ഭാഷകാരൻ, എന്താണ് ഇതിന് തടസ്സം? ഇത് സൃഷ്ടിയിൽ തന്നെയുള്ള തടസ്സമാണ്. ഇതിനെ അതിജീവിക്കാതെ, ഇതിനെ ഉല്ലംഘിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിന് ഈ പറയുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അനുഷ്ഠിച്ചേ തീരൂ. ഇത്തരം സാധന പരമ്പരയിലൂടെ തന്നെ പോകാതെ മുക്തി നേടുന്നതായി നമ്മൾ മഹാത്മാക്കളുടെ ജീവിതത്തിലെല്ലാം കാണുന്നുണ്ട്. അത് ഏതെങ്കിലും ജന്മത്തിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ധരിച്ചുകളയും. അങ്ങനെ ധരിക്കാനും പാടില്ല. കാരണം നമ്മളും ആ പട്ടികയിൽ പെടുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സാധന കർക്കശമായ സാധന ആവശ്യമാണ്. ആവർത്ത ചക്ഷുവായി തന്നെ ഒരുവൻ മുന്നോട്ട് പോയാലേ അയാൾക്ക് ഈ പറയുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഇവിടെ ചോദിച്ചത്, കിമർത്ഥം പുനരിദ്ധം മഹതാ പ്രയാസേന. ഇത് കഠിനമായ ഒരു പ്രയത്നമാണ്, വലിയ ആയാസമുള്ള പ്രവൃത്തിയാണ്. കാരണം എന്തുകൊണ്ട്?